الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്ത് ആയത്തുൽ കുർസി, അതിന്റെ വിശദീകരണമാണ്, അതിലെ ചില ഭാഗങ്ങളുടെ വിശദീകരണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്. ഇതുവരെയുള്ള ഈ ആയത്തിലെ വാചകങ്ങൾ, അതിന്റെ വിശദീകരണമാണ് നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറഞ്ഞു, ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ്. മൻ ആരുണ്ട്, എങ്ങനെയുള്ളവനായി, അല്ലദീ യശ്ഫഉ ശഫാഅത്ത് പറയുന്നവനായി, ശുപാർശ പറയുന്നവനായി ആരുണ്ട്, ഇൻദഹു ഐ ഇൻദ അല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്നവനായി ആരാണുള്ളത്, ഇല്ല ബിഇദ്നിഹ്, ഇല്ല ഒഴികെ, ബിഇദ്നിഹി അല്ലാഹുവിന്റെ അനുമതി, ഇല്ല ബിഇദ്നില്ലാഹ് أو إلا بعد إذن الله، الله عند أنمدك شاشم اللاذي، الله سبحانه وتعالى إذا أدكال شفاعة برئينا من آياران أولاد، شبارش برئينا من آياران أولاد، الله سبحانه وتعالى أولاد شكتير دي، أولاد قيومية دي، അവന്റെ നിയന്ത്രണാധികാരത്തിന്റെ പരിപൂർണതയാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുപാർശ പറയുക എന്നത് പോകട്ടെ, അത് ആരംഭിക്കുക എന്നതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ ഒരാൾക്കും സാധ്യമല്ല, ഒരാൾക്കും അതിന് കഴിയുകയില്ല. എന്താണ് ഷഫാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറബി ഭാഷയിൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ നീയല്ലാത്ത ഒരു വ്യക്തിക്കു വേണ്ടി എന്തെങ്കിലും ഒരു നന്മ മറ്റൊരാളിൽ നിന്ന് നേടിക്കൊടുക്കാൻ ശ്രമിക്കലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, طلب الخير للغير من الغير, ആരുടെ അടുക്കൽ നിന്നെങ്കിലും ഒരു ഖൈർ നിനക്കു വേണ്ടിയല്ലാതെ മറ്റൊരാൾക്കു വേണ്ടി ചോദിച്ച് നേടിക്കൊടുക്കുന്നതിനാണ് ഷഫാഅത്ത് എന്ന് പറയുക. നിനക്കു വേണ്ടിയാണ് അത് ചോദിക്കുന്നതെങ്കിൽ അതിന് ഷഫാഅത്ത് എന്ന് പറയുകയില്ല. മറ്റൊരാൾക്കു വേണ്ടി എന്തെങ്കിലും ഒരു നന്മ വേറെ ഒരാളിൽ നിന്ന് ചോദിച്ച് നേടിക്കൊടുക്കുന്നതിനാണ് അറബിയിൽ ഷഫാഅത്ത് എന്ന് പറയുക. ശുപാർശ എന്ന് മലയാളത്തിൽ നാം അതിനെക്കുറിച്ചാണ് പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഏതൊരാൾക്കു വേണ്ടിയും ഒരു ശുപാർശയും പറഞ്ഞുകൊടുക്കാൻ, ഒരു ശുപാർശയും സമർപ്പിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല അല്ലാഹുവിന്റെ അനുമതി ലഭിച്ചതിന് ശേഷമല്ലാതെ. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തിന്റെ ശക്തിയുടെ പൂർണ്ണതയാണ് കാണിക്കുന്നത്. അവന്റെ ആദവത്ത്, അവന്റെ മഹത്വം, അവന്റെ അധികാരം, അവന്റെ പ്രൗഢി, അവന്റെ കിബ്രിയ, അവന്റെ അഹങ്കാരം, ഇവയെല്ലാമാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ റസൂലുള്ളാഹിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിൽ മറുപടിയുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ പറയാൻ മൻ ദല്ലദി യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ഒരാളും തന്നെയില്ല. അല്ലാഹുവിന്റെ റസൂലാകട്ടെ, മലക്കുകളാകട്ടെ, ഔലിയാക്കന്മാരോ അവരിൽ താഴെയുള്ളവരോ ആകട്ടെ, അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ അനുമതിയില്ലാതെ ശുപാർശ ആരംഭിക്കാൻ പോലും ഒരാൾക്കും കഴിയുകയില്ല. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ ശുപാർശയ്ക്ക് അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് നിബന്ധനകളുണ്ട്. ആ രണ്ട് നിബന്ധനകൾ പാലിക്കാതെ അല്ലാഹുവിങ്കൽ ശുപാർശ പറയാൻ തോന്നിയതുപോലെ തോന്നിയവർക്കു വേണ്ടി ശുപാർശ ആവശ്യപ്പെടാൻ, സ്വർഗം നേടിക്കൊടുക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അതിലൊന്നാമത്തെ ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമത്തെ നിബന്ധന, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ശുപാർശ പറയണമെങ്കിൽ ഒന്നാമത് വേണ്ടത് അൽ ഇദ്ൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുമതിയാണ്. അവന്റെ അനുമതിയില്ലാതെ അല്ലാഹുവിങ്കൽ ഒരു ഹർഫ് സംസാരിക്കാൻ പോലും ഒരാൾക്കും കഴിയുകയില്ല. അതാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ടത്, മൻദല്ലദീ യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരുണ്ട്? അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമാണ് ശുപാർശയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയായ അൽ മഖാമുൽ മഹ്മൂദ്, അതിനെക്കുറിച്ച് വിശദീകരിക്കവേ അവിടുന്ന് പറഞ്ഞു, മനുഷ്യന്മാരെല്ലാം അവർ സൂര്യൻ ഒരു ചാൻ മുഴത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ പ്രയാസത്തിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി, അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുന്നതിനു വേണ്ടി അവർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെല്ലും. എന്നിട്ട് പറയും, അൻത അബുൽ ബഷർ, ആദം നിങ്ങൾ മനുഷ്യന്മാരുടെ പിതാവാണ്, ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് അല്ലാഹുവിനോട് ശുപാർശ പറയണം. അദ്ദേഹം അതിന് തയ്യാറാവില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോകും, അതുപോലെ തന്നെ സംഭവിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലും മൂസ, ഈസ എന്നീ പ്രവാചകന്മാരുടെ അടുക്കലും മനുഷ്യർ ചെല്ലും തങ്ങൾക്കു വേണ്ടി ശുപാർശ പറയുന്നതിനായി. അവരാരും സംബന്ധിക്കുകയില്ല. അങ്ങനെ അവസാനം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശക്കായി ആവശ്യപ്പെടും. അപ്പോൾ അവിടുന്ന് നേരെ പോയി ശുപാർശ പറയുകയല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ വീഴും. അവൻ ഉദ്ദേശിക്കുന്ന എത്ര നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പഠിപ്പിച്ചു നൽകുന്ന, ഇതിനു മുൻപ് ആർക്കും പറഞ്ഞുകൊടുത്തിട്ടില്ലാത്ത മഹാമിദുകൾ കൊണ്ട്, സ്തുതി കീർത്തനങ്ങൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് അള്ളാഹുവിനുള്ള അവനെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും സുജൂദിൽ വീണുകൊണ്ട്. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ പറയും, യാ മുഹമ്മദ് ഇർഫ അറാസക്, മുഹമ്മദ് നീ നിന്റെ തല ഉയർത്തിക്കൊള്ളുക. വസൽ തുഅത, നീ ചോദിച്ചുകൊള്ളുക, നിനക്കിപ്പോൾ ചോദ്യത്തിന് ഉത്തരം, നീ ചോദിച്ചത് നൽകപ്പെടും. വഷ്ഫ തുഷഫ, നീ ഇപ്പോൾ ശുപാർശ പറയുക, നിന്റെ ശുപാർശ കേൾക്കപ്പെടും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തനിക്ക് തോന്നിയതുപോലെ ശുപാർശ പറയുകയല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമാണ് അവിടുന്ന് ശുപാർശ ആരംഭിക്കുന്നത് തന്നെ. അതിൽ നിന്ന് മനസ്സിലാകും അള്ളാഹുവിന്റെ ആദമത്ത്, അവന്റെ മഹത്വം എന്താണ് എന്ന്. വിശുദ്ധ ഖുർആനിൽ ഇതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ പറയുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമഇദിൽ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗല. യൗമഇദിൻ, അന്നേ ദിവസം, ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹ്, അള്ളാഹു അനുമതി നൽകിയവർക്കല്ലാതെ അന്ന് ശുപാർശ ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിന്റെ അനുമതിക്ക് ശേഷമല്ലാതെ അന്ന് ശുപാർശയില്ല. വറദിയ ലഹു ഖൗല, അള്ളാഹു അവന്റെ സംസാരം തൃപ്തിപ്പെട്ടാലല്ലാതെ ആരുടെ കാര്യത്തിലാണോ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്, അവനു വേണ്ടിയല്ലാതെ ശുപാർശ ഉപകാരപ്പെടുകയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുആ ചെയ്തതുകൊണ്ടല്ല ഫലമുണ്ടാവുക, ശുപാർശയുടെ അന്തിമ തീരുമാനം, അതിലുള്ള പൂർണ്ണമായ അധികാരം, അതിലുള്ള അവസാന വാക്ക് അള്ളാഹുവിന്റേതാണ്. അള്ളാഹുവിലേക്കാണ് ബുദ്ധിയുള്ള മനുഷ്യർ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അവനിലേക്കാണ് അഭയം തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഅൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, രണ്ടാമതൊരു ഷർത്തു കൂടിയുണ്ട്, ഒരു നിബന്ധന കൂടിയുണ്ട്. അതെന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അറിദ, അള്ളാഹുവിന്റെ തൃപ്തി വേണം. അവൻ തൃപ്തിപ്പെട്ടവർക്കു വേണ്ടി മാത്രമേ റസൂലുള്ള ശുപാർശ നൽകുകയുള്ളൂ. നോക്ക് നിങ്ങൾ, ചില ആളുകൾ ഇന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി തോന്നിയതുപോലെ ജീവിച്ചാലും, റസൂലുള്ളയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ മഖ്ബറയിൽ പോയി ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തേക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മൗലിദുകളും നബിദിനാഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കിട്ടും എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ്. നിന്റെ അടുക്കൽ ഒരു വ്യക്തിക്ക് സ്വാധീനമുണ്ട് എന്ന് കരുതുക, ആ വ്യക്തി പറയുന്ന വാക്കുകൾ നീ പരിഗണിക്കുമെന്ന് കരുതുക, എന്നാൽ അതേ വ്യക്തി തന്നെ നിന്റെ അടുക്കൽ നിനക്കേറ്റവും വെറുപ്പുള്ള, നിനക്ക് യാതൊരു താൽപര്യവുമില്ലാത്ത, നിനക്ക് കണ്ണിൽ കണ്ടുകൂടാത്ത ഒരു മനുഷ്യന് വേണ്ടി ശുപാർശ പറയാൻ വന്നു കഴിഞ്ഞാൽ, അയാൾക്ക് നീ എല്ലാ സൗകര്യങ്ങളും നൽകണമെന്ന് പറഞ്ഞാൽ, ആ നീ കള്ളനാണ് എന്ന് ധരിക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് നീ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കു വേണ്ടി നിന്റെ അടുക്കൽ വളരെ സ്ഥാനമുള്ള ഒരാൾ വന്ന് ശുപാർശ പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരെക്കുറിച്ചുമുള്ള ബഹുമാനം നിന്റെ മനസ്സിൽ നിന്നില്ലാതെയാകും. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തൃപ്തിയില്ലാത്തവർക്കു വേണ്ടി റസൂലുള്ള ശുപാർശ പറയുക? അള്ളാഹുവിന് തൃപ്തിയില്ലാത്തവർക്കു വേണ്ടി എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുക? അതൊരിക്കലും ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ശിർക്ക് ചെയ്തവർക്കു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയുമെന്നൊരു മുസ്ലിമിന് ധരിക്കാൻ കഴിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ്സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ഷൈആ ഇല്ല മിൻ ബഅദി അൻ യഅദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. എത്രയെത്ര മലക്കുകളാണ് ആകാശങ്ങളിലുള്ളത്. ലാ തുഗ്നി ശഫാഅതുഹും ശൈആ, അവരുടെ ശഫാഅത്ത് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിക്ക് ശേഷമല്ലാതെ. ലിമൻ യശാഉ വയർദാ, അവൻ ഉദ്ദേശിച്ചവർക്ക്, അവൻ തൃപ്തിപ്പെട്ടവർക്ക്, അവൻ അനുമതി നൽകിയതിന് ശേഷമല്ലാതെ. ആകാശത്തുള്ള മലക്കുകൾ അവരെല്ലാവരും തന്നെ ശുപാർശ പറഞ്ഞാലും അത് ഉപകാരപ്പെടുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ആയത്താണ്. അല്ലാഹു പറയുന്നു, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു ഐ യഅലമു അല്ലാഹ്, അല്ലാഹു അറിയുന്നു. മാ ബൈന ഐദീഹിം, മാ ഒരു കാര്യം, ബൈന ഐദീഹിം അവർക്കു മുന്നിലുള്ള കാര്യം, വമാ ഖൽഫഹും അവർക്കു പിന്നിലുള്ള കാര്യം. അവർക്കു മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല അവനറിയുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ശരിയാണ്. ചില ആളുകൾ പറഞ്ഞു, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നു എന്നതിന്റെ ഉദ്ദേശം, ഐ യഅലമു മാ ഖബ്ല ഖൽഖിഹിം വമാ ബഅദ മൗതിഹിം. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മുന്നിലുള്ളത് അറിയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അറിയുന്നു. അവരുടെ പിന്നിലുള്ളത് അറിയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സൃഷ്ടിപ്പിന് മുന്നേയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് അല്ലാഹു അറിയുന്നവന്. ഇതാണ് ഒരു വിശദീകരണം. മറ്റു ചില ആളുകൾ പറഞ്ഞു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഐ യഅലമു മാ അദ്ഹറൂഹു വമാ കതമൂഹു, അവർ പുറത്തേക്ക് പ്രകടമാക്കിയതും അവർ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച, അവർ പിന്നിലേക്ക് മറക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളും അവൻ അറിയുന്നു. അവന്റെ അടുക്കൽ എല്ലാം സമമാണ്. സവാഉൻ അലൈഹി മൻ അസറ മിനൽ ഖൗലി വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ. വാക്കുകൾ രഹസ്യമാക്കിയവനും വാക്കുകൾ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാണ്. രാത്രി ഇരുട്ടിന്റെ ഉള്ളിൽ മറിഞ്ഞു നടക്കുന്നവനും പരസ്യമായി പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനും അല്ലാഹുവിന് സമമാണ്. രണ്ടും അവൻ കാണുന്നു. അവർ മറച്ചുവെച്ചതും അതുപോലെ തന്നെ അവർ പുറമേക്ക് പ്രകടമാക്കിയതും അല്ലാഹു അറിയുന്നു. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അറിയുന്നു എന്നതിന്റെ ഉദ്ദേശം അൽ ആഖിറ, അവരുടെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ അല്ലാഹു അറിയുന്നു. വദ്ദുനിയ, അതുപോലെ അവർ പിന്നിലേക്ക് വിട്ടേച്ചു പോയ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു അറിയുന്നു. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അവനറിയുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്നതായ എന്തെല്ലാം വിവരങ്ങളുണ്ടോ, അവനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്കുപോലും അറിഞ്ഞിട്ടില്ലാത്ത, അവരുടെ മനസ്സിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അറിയുന്നു. എന്നാൽ അല്ലാഹുവിന്റെ കാര്യമോ? അവരെക്കുറിച്ച് അല്ലാഹു ഇപ്രകാരം അറിഞ്ഞിട്ടുണ്ട്, എന്നാൽ റബ്ബിന്റെ കാര്യമോ? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവന്റെ അറിവിൽപ്പെട്ട, അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട ഒരു കാര്യവും അവർക്ക് ചൂഴ്ന്നു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വല യുഹീതൂൻ, യുഹീതു എന്ന അർത്ഥ എന്ന വാക്കിന്റെ ഉദ്ദേശം ഒരു കാര്യത്തെക്കുറിച്ച് അതിന്റെ പുറമെ നിന്നും ഉള്ളിൽ നിന്നും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനാണ്. അഹാത ബിഷൈ എന്ന് പറയുക. വല യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമി, അവന്റെ അറിവിൽപ്പെട്ട ഒരു കാര്യവും, ഒരു ചെറിയ കാര്യം പോലും, അള്ളാഹുവിന്റെ വിജ്ഞാനത്തിൽപ്പെട്ട ഒരു കാര്യം പോലും അതിനെക്കുറിച്ച് പൂർണ്ണമായി ചൂഴ്ന്നു മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ അവർക്ക് സാധിക്കുകയില്ല. ഇല്ല ബിമാഷ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. പണ്ഡിതന്മാർക്ക് ഈ ആയത്തിന്റെ തഫ്സീറിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. രണ്ട് അഭിപ്രായങ്ങളും ശരിയാണ് ഇൻഷാ അല്ലാഹ്. ഒരു വിഭാഗം പറഞ്ഞു അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട ഒരു കാര്യവും, അതായത് ദുനിയാവിലുള്ള കാര്യങ്ങൾ, ആകാശഭൂമികളെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ, അള്ളാഹുവിന്റെ ശറായിനെ കുറിച്ചുള്ള, ദീനിനെ കുറിച്ചുള്ള അറിവുകൾ, ഖുർആനിനെ കുറിച്ചുള്ള പൂർണ്ണമായ അതിന്റെ ആഴങ്ങളിൽ അതിന്റെ രഹസ്യങ്ങൾ, അത് പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നത്. ഇങ്ങനെ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിവെച്ചിട്ടുള്ള അറിവുകൾ, വിജ്ഞാനങ്ങൾ, അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയുകയില്ല. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു യസാലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി, അവർ നിന്നോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു, പറയുക റൂഹ് ആത്മാവ് എന്നത് അള്ളാഹുവിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് മനുഷ്യന് വളരെ തുച്ഛമായ വിവരമെന്ന് പറയപ്പെടാവുന്ന രൂപത്തിലുള്ള വിവരം പോലും അവനില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് വിജ്ഞാനം മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, ഏത് അറിവുള്ള വ്യക്തിയുടെ മേലും എല്ലാം അറിയുന്നവനായ റബ്ബുണ്ട്, അലീമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുണ്ട്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ദുനിയാവിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അറിവുകൾ, അതിലെ ഒരു കാര്യവും അവർക്കറിയാൻ സാധിക്കില്ല അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. രോഗത്തിനുള്ള മരുന്നുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏതൊരു രോഗമുണ്ടോ ഏതൊരു രോഗം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അതിനൊരു മരുന്ന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ മരുന്ന് അറിയാൻ കഴിഞ്ഞവൻ അറിഞ്ഞു, അത് അറിയാൻ സാധിക്കാതെ പോയവൻ അറിയാൻ സാധിക്കാതെ പോയി. അള്ളാഹു ഉദ്ദേശിക്കാതെ അത് അറിയാൻ കഴിയുകയില്ല. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, എത്ര വലിയവനായാലും, അവന്റെ ശാസ്ത്രീയ പുരോഗതികൾ എത്ര മുന്നോട്ടു പോയാലും, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവനൊന്നും അറിയാൻ സാധിക്കുകയില്ല. അവൻ അങ്ങേയറ്റത്തെ ജാഹിലൻ. വഖാനൽ ഇൻസാനു ളൂമൻ ജഹൂല, ഇൻസാൻ മനുഷ്യൻ അവൻ അങ്ങേയറ്റത്തെ അതിക്രമകാരിയും അങ്ങേയറ്റം അറിവില്ലാത്തവനുമാണ്. രണ്ടാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട ഒരു കാര്യവും അവർക്കറിയാൻ കഴിയില്ല എന്നതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യവും അവർക്കറിയാൻ കഴിയില്ല, അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് അറിയിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അവനെക്കുറിച്ച് അവർക്കറിയാൻ കഴിയില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ പേരുകൾ എന്തൊക്കെയാണ്, അവൻ എങ്ങനെയുള്ളവനാണ്, അവന്റെ പ്രവൃത്തികൾ ഏതെല്ലാമാണ്, അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറയാതെ അറിയാൻ കഴിയുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു വസ്തു, ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് വല്ലതും അറിയണമെങ്കിൽ മൂന്ന് വഴികളാണുള്ളത്. ഒന്നല്ലെങ്കിൽ അതിനെ നേരിൽ കാണുക, ഒരു വസ്തുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിനെ നേരെ പോയി കാണുക, അതല്ലെങ്കിൽ അതിന് തുല്യമായ, അതിന് സമാനമായ, അതിനോട് സാദൃശ്യമുള്ള മറ്റേതെങ്കിലും വസ്തുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഇതുപോലെയാണെന്ന് പറയുക. ഇത് രണ്ടും അള്ളാഹുവിന്റെ കാര്യത്തിൽ നടക്കില്ല. അവനെ ആരും ദുനിയാവിൽ നിന്ന് കാണുകയില്ല. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, അവൻ കണ്ണുകളെ കണ്ടെത്തുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞതുപോലെ ഫലൻ തറാനി, നീ എന്നെ കാണുകയില്ല ഈ ദുനിയാവിൽ വെച്ച്. അതുപോലെ തന്നെ അവന് സമമായി, അവന് തുല്യമായി, അവനോട് സാദൃശ്യമുള്ള ഒന്നും തന്നെയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെപ്പോലെ മറ്റൊന്നില്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സമമായ, അവനോട് തുല്യമായ മറ്റൊന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഹൽ തഅലമു ലഹു സമിയ, അവനോട് കിടപിടിക്കുന്ന, അവനോട് തുല്യമായി നിൽക്കാവുന്ന മറ്റാരെയെങ്കിലും നിനക്കറിയാമോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് സാദൃശ്യമുള്ള മറ്റൊന്നിനെ കാണിച്ചു നൽകാൻ കഴിയുകയില്ല. പിന്നെ മൂന്നാമതുള്ള വഴി, ഏറ്റവും അവസാനത്തെ വഴി, അത് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ അവനെക്കുറിച്ച് പറഞ്ഞു നൽകുക എന്നതാണ്. അള്ളാഹു പറഞ്ഞു നൽകാതെ അവനെ കുറിച്ച് ഒരു കാര്യവും പറയാൻ നമുക്ക് അനുവാദമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് അറിയിക്കാതെ, അതാണ് അതിനുള്ള ഏക വഴി എന്ന കാര്യം നാം മനസ്സിലാക്കണം. ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض وسع വിശാലമായിരിക്കുന്നു. വസിഅ എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്നു, വളരെ വലുതായിരിക്കുന്നു. വസിഅ കുർസിയുഹു, അവന്റെ കുർസി, ഈ വാചകത്തിൽ നിന്നാണ് ആയത്തുൽ കുർസിന് ഈ പേര് ലഭിച്ചത്. വസിഅ കുർസിയുഹു, അവന്റെ കുർസി വിശാലമായിരിക്കുന്നു. അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും. ആകാശഭൂമികളുടെ വലുപ്പം എന്താണ്? മനുഷ്യർ അതിന്റെ അതിരുവരമ്പുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനുമാത്രം വലുതാണ് ആകാശങ്ങളും അതുപോലെ തന്നെ ഭൂമികളുമൊക്കെ. ഭൂമിയെ അതിന്റെ പതിന്മടങ്ങ്, അതിന്റെ ലക്ഷക്കണക്കിന് മടങ്ങ് ഉൾക്കൊള്ളാവുന്ന ഗ്രഹങ്ങൾ, അതുപോലെ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് എന്ന് അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നു. അത്രമാത്രം വലുതാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള, അവന്റെ കാഴ്ച ചെന്നെത്തിയിട്ടുള്ള അതിർവരമ്പുകൾ, ആ അതിർവരമ്പുകൾക്ക് പതിന്മടങ്ങിരട്ടി ഇനിയും മനുഷ്യൻ കണ്ടെത്താനുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. വല്ലാഹു അഅലം. ആ വലിയ പ്രപഞ്ചം, അതിനെയെല്ലാം പൂർണ്ണമായി അള്ളാഹുവിന്റെ കുർസി, അവന്റെ കുർസി അത് പൂർണ്ണമായി വിശാലമായി ചൂഴ്ന്നിരിക്കുന്നു. എന്താണ് കുർസി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹം പറഞ്ഞു, അൽ കുർസിയു മൗളിഉ ഖദമൈ റബ്ബ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാൽപാദങ്ങൾ വെക്കുന്ന അവന്റെ പാദപീഠമാണ് കുർസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാൽപാദങ്ങൾ വെക്കുന്ന പാദപീഠത്തിനാണ് കുർസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുസ്നദിൽ ഇപ്രകാരം കാണാം. റസൂലുള്ള പറഞ്ഞു, യാ അബദർ, ഹേ അബൂദറേ, മസ്സമാവാത് അസ്സബ്ഉ വൽ അർദീന അസ്സബ്ഉ عند الكرسي الا كحلقه ملقاه بارض فلات. هي ابو ذر, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അല്ലാഹുവിന്റെ പാദം വെക്കുന്ന അവന്റെ കുർസിയിൽ അപേക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ, الا كحلقه ملقاه في ارض فلات, വിജനമായ ഒരു ഭൂമിയിൽ കൊണ്ടുപോയിട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ ധരിക്കുന്ന ഒരു വളയം പോലെ മാത്രമാണ്. ഒരു ചെറിയ വളയം, ആ വളയം വലിയൊരു മരുഭൂമിയിൽ വിജന പ്രദേശത്ത് കൊണ്ടുപോയിട്ടാൽ ആ വളയത്തിന്റെ വലുപ്പം എന്തുമാത്രം ചെറുതേൻ. എന്നാൽ ആ വിജന മരുഭൂമിയാകട്ടെ, അതെന്തുമാത്രം വിശാലമാണ്. അതുപോലെയാണ് ആകാശഭൂമികൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കുർസിയിൽ അപേക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വലുപ്പം ഈ വളയം പോലെയാണ്, വളരെ ചെറുതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫദ്ലുൽ അർശ് അലൽ കുർസി കഫദ്ലി തിൽക്കൽ ഫലാത് അലാ തിൽക്കൽ ഹലഖ ഔ അലാ തിൽക്കൽ ഹൽഖ. ആ ചെറിയ വളയം അതിന്റെ മേൽ എത്രമാത്രം ആ വിജന മരുഭൂമിക്ക് വലുപ്പമുണ്ടോ, അതുപോലെ തന്നെയാണ് ഈ കുർസി അള്ളാഹുവിന്റെ അർശിനെ അപേക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ അർശിനെ അപേക്ഷിച്ചു നോക്കിയാൽ അവന്റെ കുർസി, അവന്റെ പാദപീഠം, അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വലുപ്പം എന്തായിരിക്കും, അവന്റെ ആദമത്ത് എന്തായിരിക്കും, അവന്റെ കിബ്രിയ, അവന്റെ മഹത്വം, അവന്റെ വലുപ്പം എന്തായിരിക്കും. അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലുപ്പമാണ് റബ്ബിനുണ്ടായിരിക്കുക, എന്തുമാത്രം മഹത്വമാണ് അള്ളാഹുവിനുണ്ടായിരിക്കുക, എന്തുമാത്രം മനോഹാരിതയാണ് റബ്ബ് സുബ്ഹാനഹു വതആലയിൽ ഉണ്ടായിരിക്കുക. റബ്ബിന്റെ മഹത്വം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാഹ്, والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد الله عند كرسي هذا هو عند آغاش بومي قل مروان فريبورنا ماي شون ركنو ينان إي آية الله سبحانه وتعالى ريتب آغاش بومي قل أبيكش چنوكي كرنيل كرسي عند والبمن دانين صلى الله عليه وسلم إلى حديث لنمكم السلام കുർസിയിൽ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അർശിന്റെ വലുപ്പം എന്താണ് എന്ന് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞു, വമാ ഖദറുല്ലാഹു ഹഖ ഖദരി, അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനം അവർ നൽകിയില്ല, അള്ളാഹുവിന് കൽപ്പിക്കേണ്ട ഗാംഭീര്യം അവർ കൽപ്പിച്ചു നൽകിയില്ല. والسماوات مطويات بيمينه والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه بومي أدى الله سبحانه وتعالى إلى كيل ورفدك ما ترمي ونداغ ويول نالي الله إن كيلي ولي بومي أدى وإن كيل ورفدك ما ترمي ونداغ ويول والسماوات مطويات بيمينه ആകാശങ്ങൾ അതവന്റെ വലത് കൈയിൽ ചുരുട്ടപ്പെട്ടതായിരിക്കും. ചില ആയത്തുകളിലും ഹദീസുകളിലും വന്നതുപോലെ പുസ്തകത്തിലെ ഏടുകൾ ചുരുട്ടിപ്പിടിക്കുന്നതുപോലെ ആകാശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. അപ്പൊ റബ്ബിന്റെ വലുപ്പം എന്തായിരിക്കും, അള്ളാഹുവിന്റെ ആദമത്തെ അവന്റെ മഹത്വം എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്താണിത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല യഊദുഹു ഐ വല യസ്ഖുലുഹു, അവന് പ്രയാസമുണ്ടാക്കുന്നില്ല, അവന് ഭാരമുണ്ടാക്കുന്നില്ല, വല യഊദുഹു അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ഹിഫ്ളുഹുമ ആകാശഭൂമികളുടെ സംരക്ഷണം അതിനെ കൊണ്ടു നടക്കുക എന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്നില്ല. ചില ആളുകൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പണി, ഒരു പ്രവൃത്തി അത് ധാരാളമുണ്ട് എന്നതോ അത് വളരെ കുറവാണ് എന്നതോ അവന് സമമാണ്. ഒരു പ്രവൃത്തി കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അവന് സമമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലുണ്ട് എന്നത് അവന് പ്രയാസമുണ്ടാക്കുകയോ കുറവുണ്ട് എന്നത് അവന് എളുപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. രണ്ടും അവന് സമമാണ്. അവന്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അവന്റെ കാര്യം ഇത്രമാത്രമാണ്. അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ പറയും കുൻ, അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫയഖൂൻ, അതുണ്ടായിത്തീരും. അതുമാത്രമാണ് അവന്റെ കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അറിയിച്ചതായി കാണാൻ സാധിക്കും. വഹുവൽ അലിയുൽ അദീം, അല്ലാഹു സുബ്ഹാനഹു വതആല വഹുവ അവൻ അൽ അലി, അവൻ ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും മുകളിലുള്ളവനാണ്, ഏറ്റവും മഹത്തരമായ വിശേഷണങ്ങൾ, ഏറ്റവും ഉയർന്ന സിഫത്തുകളുള്ളവനാണ്, വിശേഷണങ്ങളുള്ളവനാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും മേൽ വിജയിയായി നിൽക്കുന്നവനാണ്, എല്ലാവർക്കും മുകളിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമസ്ത്രീയോട് ചോദിച്ചതുപോലെ ഐന അല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു ഫിസ്സമാ, ഉപരിയിലാണ്, എല്ലാത്തിനും മുകളിലാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചതിന് ശേഷം അതെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഫഖദ് കഫർ, അവൻ കാഫറായിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അർശ് ആകാശത്തിന് മുകളിലാണോ താഴെയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫറാണ്. കാരണം എന്താണ്? അള്ളാഹു ഏറ്റവും മുകളിലാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അർശിനു മുകളിലാണ്, അർശാകട്ടെ കുർസിയിനു മുകളിലാണ്, കുർസിയാകട്ടെ ആകാശഭൂമികൾക്ക് മുകളിലാണ്. ഈ കാര്യം ഖുർആനിലും അഹാദീസുകളിലും വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. അതറിയില്ല എന്ന് പറയാൻ പാടില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ്, പല ആളുകളും അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അതല്ലെങ്കിൽ അവർ പറയുന്നു അള്ളാഹു ഹൃദയത്തിലാണ്. അതല്ലെങ്കിൽ അവർ പറയുന്നു അള്ളാഹു സ്നേഹമാണ്. ഈ പറഞ്ഞ വാദങ്ങളും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവനുപരീലൻ. ആ വിഷയത്തിൽ അനേകം ആയത്തുകൾ അഹാദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. വഹുൽ അലിയുൽ അദീം, അവൻ അദീമാണ്, അതായത് അളമത്തുള്ളവനാണ്, ആദരവുള്ളവനാണ്, മഹത്വമുള്ളവനാണ്, ഹൈബത്തുള്ളവനാണ്, ഗാംഭീര്യമുള്ളവനാണ്, അങ്ങേയറ്റത്തെ ഗാംഭീര്യമുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. അവന്റെ അടുക്കൽ ഒരാളും അനുവാദമില്ലാതെ സംസാരിക്കുകയില്ല. അവൻ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവൻ പരിപൂർണനായി സ്വയം പര്യാപ്തനാണ്. ഇതെല്ലാമാണ് അൽ അദീം എന്നതിന്റെ അർത്ഥം. വല്ലാഹു സുബ്ഹാനഹു വതആല അഅലമു ബിസ്സവാബ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.